നമസ്കാരം ഡോക്ടർ പി പി വിജയൻ, എസ് ബി എസ് മലയാളത്തിലേക്ക് സ്വാഗതം.
ഓക്കെ.
മനസ്സിനെ ശക്തിപ്പെടുത്തിയാൽ ഏത് പ്രശ്നവും പരിഹരിക്കാൻ കഴിയും എന്ന ഒരാശയത്തിൽ ഊന്നിയുള്ള പരിശീലനങ്ങളാണ് താങ്കൾ നൽകുന്നത്, താങ്കളുടെ സ്ഥാപനങ്ങൾ നൽകുന്നത്. എന്താണ് ആദ്യം തന്നെ എന്താണ് ഈ ആശയം, മനസ്സിനെ ശക്തിപ്പെടുത്തുന്നതുകൊണ്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയും എന്നൊരു ആശയം എന്താണ് തന്നെ ആദ്യം ഒന്ന് വ്യക്തമാക്കാമോ?
ഓക്കെ. ആക്ച്വലി നമ്മുടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മനസ്സാണ്. അപ്പം ദുർബലമായ ഒരു മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ ശക്തമായ കാര്യങ്ങളൊന്നും നടത്താനായിട്ട് പറ്റത്തില്ല. അപ്പം മനസ്സിനെ ദൃഢപ്പെടുത്തുക, ഏത് വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും മനസ്സിനെ നമുക്ക് ദൃഢപ്പെടുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ നേരിടാനായിട്ട് പറ്റും. മുന്നിൽ ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും മനസ്സിനെ ദൃഢപ്പെടുത്താനുള്ള ആ ഒരു ശക്തി. അപ്പൊ നമുക്ക് ഈ ഒരു ശരീരത്തിന്റെ ഫിറ്റ്നസ് പോലെ തന്നെ മനസ്സിന് ഒരു ഫിറ്റ്നസ് ഉണ്ട്. നമ്മൾ ജിമ്മിൽ പോവുക അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക എന്ന് പറഞ്ഞ പോലെ തന്നെ മനസ്സിന് ഒരു ഫിറ്റ്നസ് എടുക്കാനായിട്ടുള്ള ഒരു എക്സസൈസ് ആണ് പ്രധാനമായിട്ടും ഈ മൈൻഡ് പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, അത് എങ്ങനെയാണ് നടപ്പാക്കുന്നത് അല്ലെങ്കിൽ അത് എങ്ങനെ സാധ്യമാക്കുന്നതാണ് പറയുന്നത്?
അത് പറയുകയാണെങ്കിൽ ഈ മനസ്സ് രൂപപ്പെടുത്തുന്നതിനെ കുറിച്ച് വേണം പറയാനായിട്ട്. ഇപ്പൊ നമ്മളൊരു കൊച്ചു കുഞ്ഞ് ജനിക്കുന്നെങ്കിൽ ആ കൊച്ചു കുഞ്ഞ് ഇപ്പൊ ഈ സ്പോഞ്ച് ഒക്കെ ചുറ്റുവട്ടത്തുള്ള വെള്ളം അബ്സോർവ് ചെയ്യുന്ന അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും ഈ കുട്ടി കണ്ണിലൂടെയും കേൾവിയിലൂടെയും സ്പർശനത്തിലൂടെയും എല്ലാം അബ്സോർവ് ചെയ്യുകയാണ്. അപ്പൊ അതിനകത്ത് വേണ്ടതും വേണ്ടാതും എല്ലാം ഈ കുട്ടി അബ്സോർവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ കൊച്ചു കുട്ടി ആയിരിക്കുമ്പോ ഈ മനസ്സിന് ഫിൽറ്റേഴ്സ് ഇല്ല. അപ്പൊ ഈ മനസ്സിലേക്ക് ഇത് വേണ്ടതും വേണ്ടാത്തതും എല്ലാം കയറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലുള്ള ഈ കുടുംബകലഹങ്ങളും ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലിയിൽപ്പെട്ട കാര്യങ്ങൾ കാണുന്ന കുട്ടിയുടെ മനസ്സിനകത്ത് അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് എല്ലാം കയറുകയാണ്. ദാരിദ്ര്യങ്ങൾ, പ്രയാസങ്ങൾ, കുടുംബകലഹങ്ങൾ എല്ലാം കയറുന്നുണ്ട്. അതേസമയത്ത് നല്ല കുടുംബജീവിതവും ഐക്യവും ഒക്കെ കാണുന്ന ആ കുട്ടിയുടെ മനസ്സിൽ നല്ല ആ ഒരു ആശയങ്ങളും കയറുന്നുണ്ട്. അപ്പൊ അത് കൂടുതലും നമ്മുടെ വിഷ്വൽ ഇമേജ് ആയിട്ടാണ് കുട്ടിയുടെ മനസ്സിൽ അത് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ അങ്ങനെ വരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഗ്രാം പോലെ, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ ജീവിതത്തിലുടനീളം ഈ രൂപരേഖ ജീവിതത്തിലുടനീളം പോവുകയാണ്. സൈക്കോളജിയിൽ ഇതിന് ആർക്കിടൈപ്പ് എന്ന് പറയും. അപ്പൊ നമ്മൾ പോലും അറിയാതെ ഈ രൂപരേഖകൾ അനുസരിച്ചാണ് നമ്മൾ പെരുമാറിക്കൊണ്ടിരിക്കുക.
ഓക്കെ.
അപ്പൊ ഈ മൈൻഡ് പവർ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഈ രൂപരേഖകളിൽ ഏതെങ്കിലും നമുക്ക് എതിരെ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചില വിഷ്വൽ ഇമേജസ് കൊടുത്ത് ഇമാജിനേഷൻസിനെ മോഡിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഈ രൂപരേഖകളെ മാറ്റാവുന്ന, അതിന് റീപ്രോഗ്രാമിംഗ് എന്ന് പറയും മൈൻഡ് പവറിന്റെ ഭാഷയെ പറയുമ്പോഴത്തേക്കും. ഇത് ഞാൻ പൂർണ്ണമായിട്ട് ഉണ്ടാക്കിയതല്ല, ഇതിന്റെ ലോകത്തിൽ ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയ ഒരുപാട് യൂണിവേഴ്സിറ്റികളും ഒരുപാട് സയന്റിസ്റ്റുകളും ഉണ്ട്. അതിൽ നിന്നെല്ലാം നമുക്ക് അത്യാവശ്യമുള്ള ഭാഗങ്ങളെ എടുത്ത് ഒരു പ്രോഗ്രാമായിട്ട് നമ്മൾ രൂപപ്പെടുത്തി എടുത്തതാണ്. അപ്പൊ ഏതാണ്ട് രണ്ട് ദിവസത്തോളം നമ്മൾ എടുത്തെങ്കിൽ നമുക്കൊരു ആവശ്യമില്ലാത്ത രൂപരേഖകളെ അല്ലെങ്കിൽ ആർക്കിടൈപ്പിനെ മനസ്സിൽ നിന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ആവശ്യമുള്ള രൂപരേഖകളെ നമുക്ക് മനസ്സിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഡിലീറ്റ് ചെയ്യുക, പുതിയതിനെ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക.
ഓക്കെ. മനസ്സിലപ്പോൾ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ, ഈ പറയുന്ന മോശം അനുഭവങ്ങളിൽ നമ്മുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്ന ചിന്തകൾ പൂർണ്ണമായി എടുത്തു മാറ്റി അതിന് പകരം നല്ല അനുഭവങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ നല്ല അനുഭവങ്ങളെ കുറിച്ചുള്ള പ്രതീക്ഷകൾ മാത്രമാക്കി വെക്കുക എന്നുള്ളതാണോ?
ഒരു പ്രതീക്ഷ മാത്രമല്ല, ഒരു ജസ്റ്റ് ഒരു പ്രതീക്ഷ മാത്രമല്ല, അതൊരു ദൃശ്യ രൂപത്തിൽ കൊടുക്കണം. അപ്പൊ ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും മൂന്ന് രൂപമുണ്ട്. ഒന്ന് നമുക്ക് അതിസൂക്ഷ്മ രൂപം, അത് നമ്മുടെ ഈ സ്വപ്നത്തിലുണ്ടാകുക, ഡോക്ടർ കലാം പറയുന്ന പോലുള്ള നമ്മുടെ സ്വപ്നം കാണണം സ്വപ്നം കാണണം. പിന്നെ അതൊരു പ്ലാനായി ഒരു പിക്ചറായിട്ട് നമ്മൾ വരച്ചുണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് അത് സൂക്ഷ്മരൂപം, അതിസൂക്ഷ്മരൂപത്തിൽ നിന്നും സൂക്ഷ്മരൂപത്തിലേക്ക് വന്നു. അത് കഴിയുമ്പോൾ അത് സ്ഥൂല രൂപത്തിലേക്ക്, നമ്മളത് കാണാവുന്ന തൊടാവുന്ന അത് മാനിഫെസ്റ്റ് ചെയ്ത് വന്നു. ഇങ്ങനെ മൂന്ന് രൂപത്തിലേക്കാണ് വരുന്നത്. അപ്പം നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് ഈ മൂന്ന് രീതി കൊണ്ട് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. ഒന്നൊരു മനസ്സിലെ രൂപം മാറ്റുക, പിന്നെ വേണ്ട നമുക്ക് വേണ്ടുന്ന സൃഷ്ടി നടത്തുക. ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞു അതിസൂക്ഷ്മ രൂപത്തിൽ കൊടുക്കണം. അതിസൂക്ഷ്മ രൂപത്തിൽ കൊടുക്കുന്നതാണ് നമ്മളൊരു സ്വപ്നം 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 എന്ന് പറയുന്നത്. അപ്പൊ അത് സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യത്തിന് തന്നെ 10-20 ഒരു ജോലിയാണ്. ഒരാൾക്ക് വക്കീലാകണം, അയാൾക്ക് തന്നെ ഡോക്ടറാകണം, അതേപോലെ തന്നെ അയാൾക്ക് തന്നെ പോലീസ് ഓഫീസറാകണം, ദാറ്റ് വിൽ നോട്ട് വർക്ക്. അതിന് പകരം ഒരെണ്ണത്തെ കുറിച്ച് തന്നെ, അപ്പൊ അയാൾക്ക് ഡോക്ടറാകണം, ഞാൻ ഡോക്ടർ തന്നെ എപ്പോഴും കാണണം. അപ്പൊ അത് വീണ്ടും 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 കണ്ട് പിന്നെ അത് എവിടെ പഠിക്കണേ എങ്ങനെ ചെയ്യണം. അപ്പൊ അതിൽ തന്നെ അയാൾ വിശ്വസിച്ച് പൂർണ്ണമായിട്ട് ഞാൻ അത് ഡോക്ടറാണെന്ന് അയാൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ച ഡോക്ടറെ ഫീലിംഗ് വരുമ്പം അതിലവിടെ ഒരു സ്ഥിരത വരുന്നു. അപ്പൊ അപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ അതിസൂക്ഷ്മ രൂപത്തിൽ നിന്നും സൂക്ഷ്മ രൂപത്തിലേക്ക് കോൺക്രീറ്റ് ആകും മനസ്സിനകത്ത്. അപ്പോഴാണ് പിന്നെ നമുക്ക് അതിലേക്ക് തന്നെ ആക്ഷൻ എടുക്കാനായിട്ട് സ്വയമായിട്ട് നമ്മള് നമ്മൾ അറിയാതെ തന്നെ അതിലേക്ക് നമ്മൾ അങ്ങ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ പ്രവൃത്തി അതിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പൊ ആക്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് മാസീവ് ആക്ഷൻ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പലപ്പോഴും ഇതൊരു ട്രെയിൻഡ് മൈൻഡ് അല്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഓരോരുത്തർ പ്രോംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോരോ ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ കൂടെ കൂടെ പോയിക്കൊണ്ടിരിക്കും. സിനിമ കാണുമ്പോഴും മറ്റേ ഓരോന്നും കാണുമ്പോൾ എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോരോ ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അതിന് പകരം നമ്മളുടെ ടാലന്റും നമ്മുടെ പാഷനുമായിട്ടുള്ള ഒരാഗ്രഹം സെറ്റ് ചെയ്ത് അതിനെ തന്നെ പെർസ്യൂ ചെയ്യാൻ പറ്റണം.
ഓക്കെ,
അവരാണ് വിജയിക്കുന്നത്. അങ്ങനെയുള്ളവരായിരിക്കും ജീവിതത്തിൽ അത് അവർ നേടിയിരിക്കും.
ഓക്കെ, താങ്കളുടെ പല പ്രഭാഷണങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്, വിജയം അല്ലെങ്കിൽ വിജയം പരാജയം ഇത് രണ്ടും നിർണ്ണയിക്കുന്നത് മനസ്സാണെന്നാണ് താങ്കളുടെ പല പ്രഭാഷണങ്ങളും കേട്ടിട്ടുള്ളത്. എന്താണ് ഉദ്ദേശിക്കുന്നത്?
നമുക്കിപ്പോ ഇപ്പൊ ഒരു ഒരു കുട്ടി ഒരു ഐ എ എസ് ഓഫീസർ ആകണം എന്ന് ആഗ്രഹിക്കുകയാണ്. ആ കുട്ടിയുടെ ആഗ്രഹം ഐ എ എസ് ഓഫീസർ ആകണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിന് അഞ്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ശക്തമായ ഒരു സ്വപ്നം. രണ്ട്, ഐ എ എസ് ഓഫീസർ ആയിട്ട് ആ കുട്ടി ഇരിക്കുന്ന ഒരു പിന്നെ ഒരു വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കളക്ടറായിട്ടിരിക്കുന്നതും കളക്ടറെ വണ്ടിയെ പോകുന്നതും പോലീസ് സല്യൂട്ട് ചെയ്യുന്നതും ജനങ്ങൾക്ക് ക്ഷേമം ചെയ്യുന്നതും ഒക്കെ. പിന്നെ അതിന് എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, എങ്ങനെ അതായി തീരാൻ പറ്റും. പിന്നെ നാലാമതായിട്ട് അതിനു വേണ്ടിയിട്ട് അത് പിന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം, ഞാൻ ഐ എ എസ് ഓഫീസർ. അപ്പൊ അതിന് ക്ലറിക്കൽ ടെസ്റ്റിന് എഴുതാനോ ഇല്ല വേറൊരു എഞ്ചിനീയറിംഗ് ജോലിക്ക് പോകാനോ ഇല്ലെങ്കിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥയ്ക്ക് പോകാനൊന്നും അത് കാണത്തില്ല. എപ്പോഴും ഐ എ എസിന്റെ ഒരു ഇതിൽ തന്നെ അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അഞ്ചാമതായിട്ട് അത് പിന്നെ പൂർണ്ണമായിട്ട് അതിനുവേണ്ടി തന്നെ ആക്ഷൻ ചെയ്യണം. അപ്പൊ ഈ അഞ്ചു കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അത് മനസ്സ് അതിനെ പൂർണ്ണമായിട്ടും ചിലപ്പം 4 വർഷമോ 5 വർഷമോ 7 വർഷമോ കൊണ്ട് അതിനെ ഒരു ഐ എ എസ് ഓഫീസർ ആക്കുവാണ്. അതല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഒരു വീട് കാണുവാണ്. വീട് കാണുമ്പോഴത്തേക്ക് ഇപ്പൊ സാധാരണ നമ്മളിപ്പോ നാട്ടിലൊക്കെ ആണെങ്കിൽ കാണുന്ന ഒരു 3 ബെഡ്റൂമുള്ള 4 ബെഡ്റൂമുള്ള ഒരു മുറിയാണ് കാണുന്നത്. പക്ഷെ ഒരാൾ കണ്ടു എനിക്കൊരു 7 ബെഡ്റൂം ഒരു സ്വിമ്മിംഗ് പൂളും ഉള്ള ഒരു ഒരു വീടാണ് വേണ്ടത്. അയാൾ അത് തന്നെ കൊണ്ടുവരുന്നത്, പക്ഷെ അയാൾക്ക് അതിനുള്ള അത്രയൊന്നും പൈസയൊന്നുമില്ല. പക്ഷെ അയാൾ മനസ്സിൽ ഇത് തന്നെ കൊണ്ടുവരുന്നത് ചിലപ്പോ ഒരു 6 വർഷം 7 വർഷം 8 വർഷം എടുക്കും. പക്ഷെ അതിനുള്ള ഒരു ബിസിനസ്, അതിനുള്ള ഒരു സാധ്യത, മറ്റ് ട്രേഡിങ്, ഇതൊക്കെ അയാളുടെ മനസ്സിൽ കൊണ്ടുപോകുന്ന. അപ്പൊ ഈ ആവശ്യം മനസ്സിൽ ഫിക്സ്ഡ് ആയി കഴിയുമ്പോഴത്തേക്കും ഈ ആവശ്യത്തിലേക്ക് പൈസ ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള വേസ് ആൻഡ് മീൻസ് അയാളുടെ മനസ്സിലേക്ക് വരും. അപ്പൊ അതിന് വേണ്ടുന്ന ആ ശേഖരണത്തിനുള്ള പൈസ അയാൾ കണ്ടെത്തും. ഫൈനലി ആ സ്വപ്നത്തിൽ നിന്നും, എല്ലാം ജീവിതത്തില് ലോകത്തിലെല്ലാം ഒരു സ്വപ്നത്തിൽ നിന്നുമാണ് എല്ലാം വന്നു ചേരുന്നത്. ഫൈനലി അദ്ദേഹത്തിന് അത് സാധിച്ചെടുക്കാനായിട്ട് കഴിയും. അതാണ് ഞാൻ പലതിലും പലപ്പോഴും പറയാറുള്ളത്. ഞാൻ പറയാറുള്ളതല്ല, ലോകത്തിലെ എല്ലാ സ്ഥലത്തും എല്ലാ ചിന്തകന്മാരും മനസ്സിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളവരെല്ലാം പറയപ്പെടുന്നത് ഇതുതന്നെയാണ്.
തീർച്ചയായും. എന്തായാലും പക്ഷേ താങ്കളുടെ ഈ ഞാൻ പറഞ്ഞതുപോലെ താങ്കളുടെ പല പ്രഭാഷണങ്ങളും കേട്ട് നോക്കിയപ്പോൾ എല്ലാം പറയുന്ന ഒരു കാര്യം, ഒരു കാര്യത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വിജയത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ് താങ്കൾ ഏറ്റവും പ്രധാനമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അല്ലേ? അതിൽ എനിക്ക് തോന്നിയ ഒരു സംശയമുള്ളത്, കാരണം പലപ്പോഴും പല ബിസിനസ് രംഗത്തോ അല്ലെങ്കിൽ മറ്റു രംഗങ്ങളിലോ ഒക്കെ വിജയിച്ച പലരും പറഞ്ഞിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, വിജയത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും വിജയം മാത്രം കാണുകയും ചെയ്യുമ്പോൾ അതിൽ വരാവുന്ന അപകടങ്ങൾ പലതും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഒരു വേർസ്റ്റ് കേസ് സെനാരിയോ എന്ന് പറയുന്നത് എല്ലാ വിജയകരമായ ബിസിനസ്സുകളുടെയും ബിസിനസ്സുകാരന്മാരുടെയും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. വിജയത്തെക്കുറിച്ച് മാത്രമല്ല അവർ കാണുന്നത്, ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ മറികടക്കാമെന്ന കൃത്യമായ പ്ലാനിങ് അവർക്കുണ്ടാകും. താങ്കൾ ഈ പറയുന്ന രീതിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആ പ്ലാനിങ് ഇല്ലാതാവുകയല്ലേ?
വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് പിന്നെ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തില് ഇന്നിപ്പം 1844 ബില്യണേഴ്സ് ആണ് ഫോർബ്സ് ലിസ്റ്റിനകത്തുള്ളത്. അപ്പോ നമ്മളുടെ ഒരു ബില്യണയർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു ഒരു കോഴ്സുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത്രയും പേരെ കുറിച്ച് നമ്മളൊരു റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ട് ലൈഫ് ലൈൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ എല്ലാം സ്ട്രാറ്റജി, മെത്തേഡ്, സിസ്റ്റം എന്താണ്, അപ്പൊ ഇവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവരുടെ സ്ട്രാറ്റജി നമ്മൾ, അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ എപ്പോഴും ഈ ബിൽഗേറ്റ് പിന്നെ മുതലായ ഇവരെല്ലാം ചെയ്യുന്നത്, യൂസഫ് അലി, ഇവരുടെ എല്ലാം രീതിക്കകത്ത് എപ്പോഴും അവർക്കൊരു പ്ലാൻ എ, പ്ലാൻ ബി ആൻഡ് പ്ലാൻ സി ഉണ്ട്. അപ്പോ പ്ലാൻ എ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടന്നില്ലെങ്കിൽ എപ്പോഴും ഒരു പ്ലാൻ ബിയിലേക്ക് പോകാൻ അവർ നേരത്തെ പ്രിപ്പയർഡാണ്. ഇനി പ്ലാൻ ബിക്ക് എന്തെങ്കിലും തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്ലാൻ സിയിലേക്ക് പോകാനായിട്ട് അവർ വളരെ വെൽ പ്രിപ്പയർഡാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും നടക്കാതിരിക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ അവര് ഇവരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാള് മാത്രമല്ല അവരുടെ ബിസിനസ് വരുന്നത്. അതാണ് ഈ ബിസിനസ്സിനകത്ത് ഒന്നാമത്തെ ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ബിസിനസ് എപ്പോഴും ഒരു കൂട്ടായ്മയാണ്. ചിലപ്പോ ഒരു 20 പേര്, 70 പേര്, 90 പേര്, ഇവരൊക്കെ ഒന്നിച്ചു ചേർന്ന് ശക്തമായ ഒരു നിയമാവലിയിലൂടെ ഇവർ ചേർന്നിട്ടാണ് ഒരു ബിസിനസ്. അപ്പം ഒരാൾക്ക് മാത്രമായിട്ടൊരു നഷ്ടം വരാറില്ല.
അതെ,
ബിസിനസ്സിന് അപ്സ് ആൻഡ് ഡൗൺസ് വരാറുണ്ട്. നഷ്ടം വരുമ്പോഴത്തേക്ക് ഇവർ ഒന്നിച്ചാണിത്.
അവിടെ അവിടെയാണ് ഈ താങ്കളുടെ പല താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. പക്ഷെ താങ്കളുടെ പല അഭിമുഖങ്ങളും എല്ലാം കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു സംശയം അതായിരുന്നു. കാരണം താങ്കൾ പറയുന്ന ഒരു ലക്ഷ്യം മുന്നിൽ വെച്ച് അതിലേക്ക് മാത്രം എപ്പോഴും സ്വപ്നം കണ്ട് പോകുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു അപകടമാണ് ഞാൻ പറഞ്ഞത്. അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഈ പറയുന്ന പ്ലാൻ ബി, പ്ലാൻ സി എന്ന് പറയുന്നത്. താങ്കളുടെ ഒരു പ്രഭാഷണത്തിലോ ഒരു യൂട്യൂബിലും മറ്റും ലഭ്യമായ ഒരു പഠനത്തിലോ ആ ഒരു പ്ലാൻ ബി, പ്ലാൻ സി പറയുന്നില്ല. അതായിരുന്നു എന്റെ സംശയം.
ഓക്കെ ഓക്കെ ഓക്കെ. അത് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് ആൾക്കാർ ചോദിച്ചെങ്കിൽ, അപ്പൊ കാരണം ഈ ആദ്യം പ്ലാൻ ബി, പ്ലാൻ സി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അതിലേക്ക്,
അതാണ് ഇപ്പൊ ഈ ഒരു മനസ്സിൽ നമ്മൾ ഒരു ലക്ഷ്യം മാത്രം കണ്ടു കഴിഞ്ഞാൽ അത് വിജയിക്കാൻ കഴിയും, അതുകൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അതാ ഒരു നമ്മുടെ മറ്റ് കാര്യങ്ങളിലേക്ക് പ്ലാൻ ബി, പ്ലാൻ സി ചിന്തിക്കാനുള്ള നമ്മുടെ മനസ്സ് തുറക്കുന്ന പ്രക്രിയയെ അടയ്ക്കാൻ ശ്രമിക്കുകയല്ലേ?
അല്ല, എപ്പോഴും നമ്മൾ ഈ പ്ലാൻ ബി, പ്ലാൻ സി നമുക്ക് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു കുട്ടി IAS പഠിക്കാൻ പോവാണ്, IAS പഠിക്കാൻ പോകുന്ന IAS ആണ് ആ കുട്ടിയുടെ ലക്ഷ്യം ഇരിക്കുന്നത്. IAS കിട്ടിയില്ലെങ്കിൽ ആ കുട്ടി നെക്സ്റ്റ് ഇത് വേണം ബാങ്ക് ഓഫീസർ ആകുക. ബാങ്ക് ഓഫീസർ ആയില്ലെങ്കിൽ ആ പ്രോബ്ലം, ഞാനൊരു ആന്റർപ്രണർ ആവും. അപ്പോ ഈ ഒരു രണ്ടെണ്ണത്തിൽ ഒന്നിലല്ലെങ്കിൽ മറ്റൊന്ന് കിട്ടും എന്നുള്ളതുള്ളതുകൊണ്ട് ആ കുട്ടിക്ക് സ്ട്രെസ് കുറയും, പേടിക്കാനില്ല, മറ്റൊന്ന് കിട്ടും. ഏത് കിട്ടിയാലും മാം ഹാപ്പി എന്ന് ചിന്തിക്കുവാണെങ്കിൽ പ്രശ്നമില്ല.
അതെ, സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ചിന്തിക്കാനല്ലേ നമ്മൾ കൂടുതൽ പ്രേരിപ്പിക്കേണ്ടതെന്നുള്ളതാണ് എന്റെ സംശയം.
അതിനകത്ത് നമ്മള് ഈ ആദ്യമേ തന്നെ ഒരു കുട്ടി ചെയ്യുമ്പോഴത്തേക്കും ഒന്നല്ലെങ്കിൽ വേറൊന്ന് എന്ന് പോകുമ്പോഴത്തേക്കും മറ്റേ ഫോക്കസ് കുറച്ചൊന്ന് കുറയും. അത് ഈ സ്വപ്നത്തിനകത്ത്, അതായത് ഞാൻ ആദ്യം മുമ്പേ പറഞ്ഞായിരുന്നു, ഈ ഒരു ഇമേജ് കാണുമ്പോ ആ ഇമേജിന്റെ ഇന്റൻസിറ്റി ആണ് ആ ക്രിയേഷൻ നടത്തുന്നത് എന്ന് പറഞ്ഞായിരുന്നു. ആ ക്രിയേഷൻ ആദ്യം നടക്കുന്ന ഉള്ളിലാണ് ക്രിയേഷൻ നടക്കുന്നത്. ഉള്ളിലെ ക്രിയേഷൻ കംപ്ലീറ്റഡ് ആയി കഴിയുമ്പോൾ മാത്രമേ നമ്മൾ പുറത്ത് ഫിസിക്കൽ വേൾഡിൽ ക്രിയേഷൻ നടക്കുള്ളൂ.
പൂർണ്ണമായും ക്ലിയർ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ചില സംശയങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും അത് താങ്കളുടെ ഇതോടൊപ്പം തന്നെ താങ്കൾ പറഞ്ഞ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് രോഗങ്ങൾ മാറുന്നത്. ഇപ്പോൾ താങ്കൾ എഴുതിയ ഒരു എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനം മനോരമയിലും ഞാൻ വായിച്ചിരുന്നു. രോഗങ്ങൾ ഉണ്ടാകാൻ, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണം നെഗറ്റീവ് ചിന്തയാണെന്ന് താങ്കൾ പറയുകയുണ്ടായി. ഹൃദ്രോഗം, ഡയബറ്റീസ്, ക്യാൻസർ എല്ലാം ഉണ്ടാകുന്നതിന്റെ കാരണം മനസ്സിലെ ചിന്തകൾ, തെറ്റായ ചിന്തകൾ കൊണ്ടാണെന്ന് പറയുകയുണ്ടായി. എന്ത് ശാസ്ത്രീയ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു കാര്യം പറയുന്നത്?
ഞാൻ എനിക്ക് തോന്നുന്ന ലോകത്തിന്റെ ഒട്ടുമുക്കാല് ഭാഗങ്ങളെല്ലാം യാത്ര ചെയ്തൊരു ആളാണ് ഞാൻ. എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, ഒരു കമ്മ്യൂണിറ്റി ഏറ്റവും ലീസ്റ്റ് സോഷ്യൽ അംഗീകാരം കൊടുക്കുന്ന, അപ്രിസിയേഷൻ ഏറ്റവും കുറവുള്ളൊരു, ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ളൊരു സൊസൈറ്റിയാണ് നമ്മുടെ മലയാളികൾ. അതായത് ഈ പൊതുവേ നമ്മളൊന്ന് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാളെ പരിചയപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ പരിചയമുള്ള ആൾക്കാരിൽ എന്തെങ്കിലും കുറവുണ്ടോന്നാണ് കൂടുതലും നമ്മൾ നോക്കുന്നത്. കുറവുണ്ടെങ്കിൽ നമ്മളത് കണ്ടിട്ട് പോവുകയല്ല, പറ്റുമെങ്കിൽ അതൊന്ന് ചൂണ്ടിക്കാണിക്കാനും കൂടെ നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഈ അപ്രിസിയേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ബ്രെയിനിലൊരു ന്യൂറോപെപ്റ്റൈഡായ സെറിറ്റോണിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോപെപ്റ്റൈഡ് പെട്ടെന്ന് ബ്രെയിനിലുണ്ടാവും. ആ സമയത്ത് നമ്മൾ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുകയോ ഇല്ലെങ്കിൽ എന്താ ഡൗൺ ചെയ്ത് സംസാരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നോൺ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. അത് നമുക്ക് കേരളത്തിലെ വിവാദങ്ങളും കുറ്റപ്പെടുത്തലും ഇല്ലെങ്കിൽ വിമർശനങ്ങളും ഉണ്ടാകുമ്പം കേരളത്തിൽ പൊതുവെ നമുക്ക് ഈ സെറിറ്റോണിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കെമിക്കൽ ബോഡിയിൽ വളരെ ധാരാളം ഉണ്ടാകുന്നുണ്ട്. ചില സൊസൈറ്റിയിൽ നമുക്കിപ്പോൾ ഒരു ചായ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഓ എക്സലന്റ്, വെരി ഗുഡ്, വെരി ഗുഡ്, എക്സലന്റ്, ഐ ആൻഡ് കീപ് ഇറ്റ് അപ്പ്. അപ്പൊ ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാലും ഹായ്, ഹവ് ആർ യു, ഹൗ ഇസ് ദ ഡേ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ നമുക്ക് ഒരു ജനറലി ആ ഒരു കൾച്ചർ നമുക്ക് നമ്മുടെ നാട്ടില് അയക്കുന്ന ഒരു സോഷ്യൽ കൾച്ചറാണ്. ആരുടെ ഒരു വ്യക്തിയുടെ കുറ്റമല്ല, ആ ഒരു സമൂഹത്തിന് ഒന്ന് ഡെവലപ്പ് ചെയ്യാതിരുന്ന ഒരു 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 സോഷ്യൽ സിറ്റുവേഷൻസ് കൊണ്ട് ഡെവലപ്പ് ചെയ്യാതിരുന്ന കൾച്ചറും ഉണ്ടാകാം. ഈ കുറ്റപ്പെടുത്തലുകളുടെയും വിവാദങ്ങളുടെയും ഒരു നാടായിട്ടുള്ളത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാകുന്ന ഒരു രോഗം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് കേരളത്തിലൊരു പഠനം നടത്തുവാണെങ്കിൽ, കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ലോകത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസ്, ഏറ്റവും കൂടുതൽ പേഷ്യന്റ് അനുപാതമുള്ളൊരു ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആയി തീരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്.
അല്ല, പക്ഷേ അതിൽ തന്നെ താങ്കൾ പറഞ്ഞൊരു പ്രത്യേക വാചകം ഞാൻ നോട്ട് ചെയ്തതായിരുന്നു, ക്യാൻസർ, ഡയബറ്റീസ്, ഹൃദ്രോഗങ്ങൾ അങ്ങനെയുള്ള എല്ലാം വരുന്നത് മനസ്സിനകത്തുള്ള നെഗറ്റീവ് ചിന്തകൾ മൂലമാണ് എന്ന് താങ്കൾ എടുത്തു പറയുകയുണ്ടായി. എനിക്ക് അതായിരുന്നു സംശയമായി മനസ്സിൽ കയറിയത്.
അതെ, സൈക്കോസോം, നമുക്കിപ്പോ ഈ സൈക്കോ സൊമാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ സൈക്കോ മനസ്സ്, സൊമാറ്റിക് ശരീരം, അപ്പോ ഈ മനസ്സിൽ നിന്നും ശരീരത്തിലേക്ക് വരുന്ന രോഗങ്ങൾ, അപ്പൊ അത് WHO പറയുന്ന 150 രോഗങ്ങളാണ്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ക്യാൻസറുകളില് ഏതാണ്ട് 70% മാനസിക ജന്യമാണ്. ഹാർട്ട് അറ്റാക്ക് അതിലും കൂടുതൽ മാനസിക ജന്യമാണ്. ആസ്മ, സ്ട്രോക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം കൂടുതലും മാനസിക ജന്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഈ നമ്മുടെ രോഗങ്ങൾ കുറയ്ക്കാനായിട്ട്, ഇത് കേൾക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങൾ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലത്, ഇപ്പൊ ഈ കേരളത്തിലെ നല്ലൊരു ഭാഗം ആൾക്കാർ, ഇപ്പൊ ഞാനൊക്കെ അവിടെ ക്ലാസ് നടത്തുമ്പോൾ ചില സ്ഥലത്തൊക്കെ 10-250 പേരൊക്കെ കാണും. അതിനകത്ത് എനിക്ക് തോന്നുന്നൊരു 1/3 ആൾക്കാരൊക്കെ ചിലപ്പോൾ പലപ്പോഴും ഡിപ്രഷനൊക്കെ അനുഭവപ്പെട്ടിട്ടായിരിക്കും വരുന്നത്. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക, ഒത്തിരി ചിരിക്കുക, അഭിനന്ദിക്കുക, നല്ല കൂട്ടുകാരൊത്തിരി പേരുണ്ടാകുക. നല്ല കൂട്ടുകാരെന്ന് പറഞ്ഞാൽ വെറും കൂട്ടുകാരല്ല, കുറച്ച് കൂടുതൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള, നല്ല ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് രോഗങ്ങൾ കുറയും നമുക്ക്. അങ്ങനെ കുറച്ച് ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക എന്നായിരിക്കും നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു.
സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മാനസികമായ കാരണങ്ങൾ കൊണ്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാകാമെന്നുള്ളത് ആരുടെ പഠനമാണത്?
അത് ജോൺ ഹോസ്കിൻസ് യൂണിവേഴ്സിറ്റിയുടെ ഇതിൽ തന്നെ നോക്കിയാൽ മതി. അതിൽ തന്നെ പിന്നെ ഒത്തിരി പഠനങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ജോൺ ഹോസ്കിൻസ് ആണല്ലോ ക്യാൻസറിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയേക്കുന്നത്. അപ്പൊ അതിനകത്ത് ഈ പിന്നെ ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നോക്കി പഠിക്കാവുന്നത് ഈ യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ കിട്ടും, LUELHAY. അപ്പൊ അവരാണ് പിന്നെ അതാ അവരാണ് നന്നായിട്ട് എഴുതിയിരിക്കുന്നത്. അതായത് പിന്നെ പക സൂക്ഷിക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നത്. അവരുടെ ഈ പിന്നെ ചെറുതായിട്ടെങ്കിലും ക്യാൻസറിന്റെ അംശങ്ങൾ ഉള്ള ആൾക്കാർക്ക് വായിക്കാൻ പറ്റിയ ഒരു പുസ്തകമാണ് യു ക്യാൻ ഹീൽ യുവർ ലൈഫ് എന്ന് പറയുന്നത്. അവർക്ക് തന്നെ ഒരു അവർ തന്നെ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്യാൻസർ ഹീൽ ചെയ്തിട്ടുള്ള ആളും അവർ തന്നെയാണ്. അതിനുശേഷം അവർ ഒരു ഒരു വലിയ ഹ്യൂജ് പബ്ലിഷിംഗ് കമ്പനി, ഹേ ഹൗസ് പബ്ലിഷിംഗ് എന്ന് പറയുന്ന പിന്നെ ഒരു ഹീലിംഗ് സിസ്റ്റം തന്നെ ലോകത്തിലെ എനിക്ക് തന്നെ ഏറ്റവും വലിയ ഹീലിംഗ് സിസ്റ്റം തന്നെ അവരുടേതാണ്.
ഓക്കെ, അല്ല പക്ഷേ എനിക്കൊരു സംശയം, നമ്മൾ പ്രത്യേകിച്ചും ഓസ്ട്രേലിയ പോലൊരു രാജ്യത്താണ് നമ്മൾ സംസാരിക്കുന്നത്, ഇവിടുത്തെ ആരോഗ്യ മേഖല വളരെയധികം ശക്തമായി കൃത്യമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ അതിന്റെ ശാസ്ത്രീയ അടിത്തറ ചോദിക്കേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിക്കുന്നത്. അത്തരത്തിൽ നമ്മൾ മനസ്സുകൊണ്ടാണ്, മനസ്സിലെ നെഗറ്റീവ് കൊണ്ടാണ് ക്യാൻസർ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ക്യാൻസറിന് വേണ്ടി ഇപ്പോൾ നടക്കുന്ന ചികിത്സകൾ, അതിനെതിരെ നടക്കുന്ന ഗവേഷണങ്ങൾ ഇതെല്ലാം തന്നെ വേണ്ടാത്തതാണ് എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്?
അല്ലല്ല, ഇതിപ്പോ ഈ പിന്നെ ഒരു സെർട്ടൻ പെർസെന്റേജ് ക്യാൻസർ വരുന്നത് ജനറ്റിക് റീസൺസ് കൊണ്ട് വരും. ഒരു സെർട്ടൻ പെർസെന്റേജ് വരുന്നത് നമുക്ക് ചില റേഡിയേഷൻ പോലുള്ള ഇഫക്റ്റ് കൊണ്ട് വരും, മറ്റ് റീസൺസ് കൊണ്ട് കുറച്ച് വരും. കുറച്ച് കൂടുതലും വരുന്നത് എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന പെർസെന്റേജ് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ ഈ സൈക്കോസോമാറ്റിക് റീസൺസ് ആണ് ഏറ്റവും കൂടുതൽ. അത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ മാതാ പിതാ ഗൂഗിൾ ദൈവം, നമ്മളിപ്പോ ഇതെല്ലാം ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാല് ഉടനെ തന്നെ അവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാലിഡേറ്റ് ചെയ്യാം. നമുക്കിപ്പോ ഏറ്റവും പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി കിട്ടാവുന്നത് ഗൂഗിൾ.
പക്ഷെ ഗൂഗിളിൽ പറയുന്നത് 90% വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ള മറ്റൊരു വാസ്തവമാണ്. കാരണം ഇത്തരത്തിലുള്ള ദിവസവും രാവിലെ 10 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് ഒരു രോഗവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഒരുപാട് വാർത്തകൾ ഇത്തരത്തിലുള്ള ഗൂഗിളിലുള്ള ആധികാരികം തോന്നുന്ന സൈറ്റുകൾ വരാറുണ്ട്. അത് കണ്ട് വിശ്വസിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനെതിരെ ഇപ്പൊ BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ലോകത്തെ ഏറ്റവും പ്രശസ്തരായ ഡോക്ടർമാരോട് സംസാരിച്ചിട്ട് ഡോക്യുമെന്ററികൾ തയ്യാറാക്കിയിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ആവർത്തിച്ച് ചോദിക്കുന്നതും.
അല്ലല്ല, അതിനകത്ത് ഈ ഗൂഗിളിൽ കണ്ട് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുമ്പോഴേ അത് വീണ്ടും നമ്മൾ കുറച്ചുകൂടെ ഓതന്റിക് ആയിട്ടുള്ള ഇതിലോട്ട് പോകണം, കുറച്ച് റിസർച്ച് സൈറ്റുകളിലേക്കൊക്കെ പോകണം. അപ്പോൾ റിസർച്ച് സൈറ്റുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഇപ്പോൾ ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റികൾ, ചില മെഡിക്കൽ ജേണലുകൾ ഇതിലേക്കൊക്കെ പോകണം. പിന്നെ സൈക്കോളജിസ്റ്റുകൾ എഴുതിയിട്ടുള്ളത് ഇപ്പോൾ ബ്ലോഗുകളിലേക്കൊക്കെ പോകണം. അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്കൊരു കൺക്ലൂഷനിൽ എത്താനായിട്ട് പറ്റും.
തീർച്ചയായും. എന്തായാലും ഞാൻ ആ സംശയങ്ങൾ ഉയർന്നു വന്നുകൊണ്ട് ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. താങ്കളുടെ അഭിമുഖങ്ങൾ കേട്ടപ്പോഴുള്ള സംശയങ്ങൾ ചോദിച്ചു.
ഒത്തിരി സ്പിരിച്വൽ സയന്റിസ്റ്റുകളൊക്കെ എഴുതിയിട്ടുള്ള ഒരുപാട് ബുക്കുകളുണ്ട്, ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട അനിത മൂർജാനി അല്ലെങ്കിൽ ഇവരുടെ പിന്നെ ലൂയി ഹേയുടെ ബുക്കുകൾ, ഇങ്ങനത്തെ ബുക്കുകളൊക്കെ കിട്ടും. അപ്പൊ ബുക്കുകളൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് അതിനകത്ത്
ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായും ഈ സ്പിരിച്വൽ മേഖലയിൽ പോകുന്നവർ, ഹീലിംഗ് മേഖലയിൽ പോകുന്നവർ. ഇപ്പോൾ തന്നെ താങ്കൾ പറഞ്ഞ ഈ ഒരു ലുഹേ, അത് ആൽക്കമി ഓഫ് ഹീലിംഗ് എന്നുള്ള രീതിയിലാണ് അല്ലേ? ആൽക്കമി ഓഫ് ഹീലിംഗ് എന്നുള്ള രീതിയിലാണ്. അതായത് അതെല്ലാം തന്നെ ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തോട് ഒത്തുപോകുന്നതല്ല, മറിച്ച് അതിന്റെ മറ്റൊരു ഭാഗം ഹീലിംഗ് സ്പിരിച്വാലിറ്റി ആ ഭാഗത്തിൽ പോകുന്നത് മാത്രമാണ്. ഇതൊന്നും വൈദ്യശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള കാര്യം ആണെന്ന് പറയാൻ കഴിയുമോ?
അല്ലല്ല, ഇപ്പൊ അതിനകത്ത് വേറൊരു സംഭവം എടുക്കുമ്പോഴും, നമ്മളിപ്പോ ഈ തിരുവനന്തപുരത്ത് നമുക്കൊരു RCC ഉണ്ട്. RCC നമുക്ക് പിന്നെ ഇനി വീട്ടിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞിരിക്കുന്ന പല കേസും അവര് പോയിട്ട് ചില ക്രിസ്ത്യൻ പിന്നെ എന്താണ് ഹീലിംഗ് സെന്റേഴ്സിൽ പോയിട്ട് ഈ ക്യാൻസർ പൂർണ്ണമായും പിന്നെ ഒട്ടുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ വർഷങ്ങളായിട്ട് ജീവിച്ചു പോകുന്ന ഒരുപാട് കേസസ് ഉണ്ട്. അപ്പോ അതുപോലെ ചില വേറെ ചില റിലീജിയസ് ഫെയ്ത്തുകളിലൊക്കെ പോയിട്ട് കംപ്ലൈന്റ്, അപ്പൊ നമ്മൾ ആരെ വിശ്വസിക്കും? ചില കേസിനകത്ത് ഈ പറഞ്ഞാൽ അവർ മരിച്ചു പോകുന്നുണ്ട്, ചില കേസിനകത്ത് അവർ വീണ്ടും പോയി ജീവിക്കുന്നുണ്ട്. അപ്പോ ഈ ആധുനിക വൈദ്യശാസ്ത്രം നമുക്കിപ്പം പിന്നെ 100% ഇതായിട്ട് ഫൈനൽ വാക്ക് അവരുടെ എന്ന് പറയാൻ പറ്റില്ല. ചിലടത്ത് ഈ ആ ഹീലിംഗ് ചിലപ്പം വർക്ക് ചെയ്യുന്നുണ്ട്, ചിലർക്ക് ചെയ്യാറ് ചിലത് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണെങ്കിലും ഒരു കാര്യം വാസ്തവമാണ്, ഫെയ്ത്തിന് അതിൻ്റെതായ റോളുണ്ട്.
തീർച്ചയായും. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ഡോക്ടർ PP വിജയൻ ഇത്രയും കാര്യങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് പങ്കുവച്ചതിനെ.
താങ്ക് യു.